അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും തന്റെ ആലോചന നമുക്ക് തരികയും ചെയ്തു. ഇന്ന് രാത്രിയിലും നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കാനിടയാകും. ഈ രാത്രിയിലും നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നതെങ്കിൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കാനിടയാകും. മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങൾ വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിച്ചു വരികയാണ്. മേലാൽ സംഭവിക്കാനുള്ളതായ വിഷയങ്ങൾ വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുകയാണ്. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലെ സത്യങ്ങൾ 10 യുഗങ്ങളായി തിരിച്ച് ഈ ചാറ്റൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലെ സത്യങ്ങൾ 10 യുഗങ്ങളായിട്ട് വേർതിരിച്ച് ഈ ചാറ്റൽ തിരിച്ചിരിക്കുകയാണ്. ഈ യുഗങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി നാം പഠിച്ചുകൊണ്ടുവരികയാണ്. ഈ യുഗങ്ങളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് 9-ാമത്തെ യുഗത്തിന്റെ അവസാനത്തിലാണ്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് 9-ാമത്തെ യുഗത്തിന്റെ അവസാന ഭാഗമാത്രേ. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി യുഗങ്ങൾ ഏവയാണെന്ന് ഒരിക്കലൂടെ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ലാത്തവർക്കായിട്ട് യുഗങ്ങൾ ഏതെല്ലാമെന്ന് ഒന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തേത് ദൂതന്മാരുടെ യുഗം. 2, നിഷ്കന്മഷയുഗം. 2, നിഷ്കന്മഷയുഗം. 3, മനസാക്ഷിയുഗം. 3, മനസാക്ഷിയുഗം. 4, ന്യായപ്രമാണയുഗം. 4, ന്യായപ്രമാണയുഗം. 5, സങ്കലനയുഗം. 5, സങ്കലനയുഗം. 6, കൃപായുഗം. 6, കൃപായുഗം. 7, ഉപദ്രവകാലം. 7, ഉപദ്രവകാലം. 8, മഹോപദ്രവകാലം. 8, മഹോപദ്രവകാലം. 9, സഹസ്രാബ്ദം അഥവാ 1000 ആണ്ടുവാഴ്ച. 9, സഹസ്രാബ്ദം അഥവാ 1000 ആണ്ടുവാഴ്ച. ഇതിൽ 6 മുതലുള്ള യുഗങ്ങളിലുള്ള സംഭവങ്ങൾ നാം അല്പമായി ചിന്തിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അവയെക്കുറിച്ച് വിവരിച്ചതിനാൽ ഇന്ന് അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി അത് വീണ്ടും ആവർത്തിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 9-ാമത്തെ യുഗമാണ് 1000 ആണ്ടുവാഴ്ച അഥവാ സഹസ്രാബ്ദം. 9-ാമത്തെ യുഗമാണ് 1000 ആണ്ടുവാഴ്ച അല്ലെങ്കിൽ സഹസ്രാബ്ദം. ദൈവത്തിന് സ്തോത്രം. ലോകരാജ്യത്വം ഇന്ന് ജാതികളുടെ കയ്യിലാണ്. BC 606 വരെയും ലോകരാജ്യത്വം ഇസ്രായേലിന്റെ കയ്യിലായിരുന്നു. BC 606 വരെയും ലോകരാജ്യത്വം ഇസ്രായേലിന്റെ കയ്യിലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ദൈവിക പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചതിനാൽ രാജ്യത്വം അവരുടെ പക്കൽ നിന്നെടുത്ത് ദൈവം ജാതികൾക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ജാതീയ രാജ്യത്വമാണ് ഭൂമിയിൽ നിലനിൽക്കുന്നത്. ജാതീയ രാജ്യത്വത്തിന്റെ അവസാനമാണ് യെഹൂദക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണകാലം. ജാതീയ രാജ്യത്വത്തിന്റെ അവസാനം അത്രേ യെഹൂദക്രിസ്തുവിന്റെ 7 വർഷ ഭരണകാലം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് ശേഷം യെഹൂദക്രിസ്തു 7 വർഷം ഈ ഭൂമിയെ അടക്കി ഭരിക്കുന്നു. യെഹൂദക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അന്ത്യത്തിങ്കൽ യേശുവും തന്റെ വിശുദ്ധന്മാരുമായി സ്വർഗത്തിൽ സർപ്പത്തെ പിടിച്ചുകെട്ടി 1000 ആണ്ടേക്ക് അഗാധ കൂപത്തിലിട്ട് പൂട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. മൃഗത്തെയും കള്ളപ്രവാചകനെയും നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. നിത്യ തീപ്പൊയ്കയിലേക്ക് അവർ തള്ളപ്പെടുന്നതിന് മുൻപ് ന്യായവിസ്താര സഭയിരുന്ന് വിധി കൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായിട്ട് യേശുവും വിശുദ്ധന്മാരുമായി ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് 1000 ആണ്ട് ഈ ഭൂമിയെ വാഴുന്നു. അതിനുശേഷമായി യേശുവും തന്റെ വിശുദ്ധന്മാരും ഈ ഭൂമിയെ വിശുദ്ധീകരിച്ച് 1000 ആണ്ട് വാഴും. ദൈവത്തിന് സ്തോത്രം. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിങ്കൽ പിശാചിനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നു. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിങ്കൽ പിശാചിനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടും. ഭൂമിയിലുള്ള സകല ജാതികളെയും വിശുദ്ധ നഗരത്തിന് വിരോധമായി ഈ പഴയ പാമ്പ് കൂട്ടിച്ചേർക്കുന്നു. ഭൂമിയിലുള്ളതായ സകല ജാതികളെയും വിശുദ്ധ നഗരത്തിന് വിരോധമായിട്ട് ഈ പിശാച് കൂട്ടിവരുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അത് അവസാനത്തെ മഹായുദ്ധമായ ഗോഗ് മഗോഗ് യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ഗോഗ് മാഗോഗ് യുദ്ധത്തോടുകൂടെ ആകാശത്തിൽ നിന്ന് തീയിറങ്ങി ഈ ആകാശവും ഭൂമിയും ദഹിപ്പിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടതിന് ശേഷം വെള്ളസിംഹാസനം സ്ഥാപിക്കപ്പെടുന്നു.
വെള്ളസിംഹാസനം സ്ഥാപിക്കപ്പെട്ടു.
വെള്ളസിംഹാസനത്തിലാണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്.
വെള്ളസിംഹാസനത്തിലാണ് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത്.
ഈ ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
കാറ്റിന്റെ ഈ ഭാഗത്തായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇരുപതാമധ്യായം 11 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ ഭാഗം വിവരിക്കുന്നത്.
വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ളതായ ഭാഗത്തത്രേ ഇത് വിവരിച്ചിരിക്കുന്നത്.
വലിയൊരു വെള്ളസിംഹാസനം ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്.
വലിയൊരു വെള്ളസിംഹാസനം കണ്ടു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്.
മരിച്ചവർ അവാലവൃത്തം അവന്റെ മുൻപാകെ വന്നു നിൽക്കുന്നു. പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കപ്പെടുന്നു.
ജീവന്റെ പുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകവും തുറക്കപ്പെടുന്നു.
പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മനുഷ്യർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധിയുണ്ടായി.
പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മനുഷ്യർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി.
ദൈവത്തിന് സ്തോത്രം.
വേദപുസ്തകത്തിൽ രണ്ട് ന്യായാസനങ്ങളെ നാം കാണുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവിന്റെ ന്യായാസനം.
രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു.
രണ്ടാമതായി വെള്ളസിംഹാസനം.
ഈ ക്രിസ്തുവിന്റെ ന്യായാസനവും വെള്ളസിംഹാസനവും ഒന്നല്ല, അത് രണ്ടാ.
ഈ ക്രിസ്തുവിന്റെ ന്യായാസനവും വെള്ളസിംഹാസനവും ഒന്നല്ല, അത് രണ്ടത്രേ.
രണ്ട് കൊരിന്ത്യർ അഞ്ചിന്റെ പത്തിൽ നാം വായിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്.
അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത്.
എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാണ്.
നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാണ്.
ഈ ലേഖനം എഴുതുന്നത് പൗലോസ എഴുതുന്നത് കൊരിന്ത്യ സഭയ്ക്ക. അവരോട് പറയുന്നു നാം ഏവരും.
അവരോട് പറയുകയാണ് നാം ഏവരും.
എഴുതുന്ന എഴുത്തുകാരനായ പൗലോസായ ഞാനും.
ദൈവത്തിന് സ്തോത്രം.
ഇത് ആർക്ക് എഴുതുന്നുവോ അത് ആ കോരിന്ത്യ സഭയ്ക്ക്. അവരും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാണ്.
ഇത് ആർക്ക് വേണ്ടി എഴുതുന്നുവോ അല്ലെങ്കിൽ കൊരിന്ത്യ സഭയിലുള്ളവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വന്നു ചേരണം പറയുകയാണ്.
ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും വെള്ളസിംഹാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ട.
അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വരേണ്ടതില്ല.
പൗലോസ്
വെള്ളസിംഹാസനത്തിന് മുമ്പിലല്ല, വെള്ളസിംഹാസനത്തിൽ അത്രേ.
ദൈവത്തിന് സ്തോത്രം. ഇന്നലെ അതിനെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചു. ഈ വെള്ളസിംഹാസനം എപ്പോൾ സ്ഥാപിക്കപ്പെടും? ഇത് എവിടെ സ്ഥാപിക്കപ്പെടും?
ഈ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരെല്ലാം? ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നതാരെല്ലാം?
ന്യായവിധി ഏതിനെല്ലാം? ഈ വിഷയങ്ങൾ
കഴിഞ്ഞ രാത്രി വിശദമായി പഠിപ്പിച്ചു.
ദൈവത്തിന് സ്തോത്രം. വെള്ളസിംഹാസനത്തിന് മുൻപിലല്ല.
അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും ഈ വെള്ളസിംഹാസനത്തിന് മുമ്പിലല്ല. പൗലോസ് അന്ന് യേശു ക്രിസ്തുവിനോടുകൂടെ സിംഹാസനത്തിൽ വിധികർത്താവായിരിക്കും.
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുന്നല്ലോ.
അങ്ങനെയെങ്കിൽ പൗലോസ് പറയുന്നല്ലോ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണമെന്ന്.
ആ ന്യായാസനം ഏതാണ്?
ദൈവത്തിന് സ്തോത്രം.
ആ ന്യായാസനം എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ന്യായാസനം അത്രേ.
ദൈവത്തിന് സ്തോത്രം.
യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം
ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിന് ശേഷം
ന്യായാസനം സ്ഥാപിക്കപ്പെടുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനം സ്ഥാപിക്കപ്പെടുന്നു.
ദൈവത്തിന് സ്തോത്രം.
ആ ന്യായാസനം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്നലെ ഞാൻ ഓർപ്പിച്ചു. ഗ്രീക്കിൽ അതിന് ബീമ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളസിംഹാസനം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ത്രോണോൺ എന്നുള്ള ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ബീമ എന്നും
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് ഭീമ എന്നും
വെള്ളസിംഹാസനത്തിന് ത്രോണോൺ
എന്നുള്ള ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നു.
വെള്ളസിംഹാസനത്തിന് ത്രോണോൺ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് രണ്ടും രണ്ടാണെന്നാണ് അതിന് മനസ്സിലാകുന്നത്. ഇത് രണ്ടും രണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഭീമ എന്നുള്ള പദം എങ്ങനെയുണ്ടായി, അത് എവിടെയാണ്? ഈ ഭീമ എന്ന പദം എങ്ങനെയുണ്ടായി, അത് എവിടെയാണ്? ഗ്രീക്കുകാരുടെ ഇടയിൽ ഒളിമ്പിക് മത്സരങ്ങൾ നടക്കുമ്പോൾ, ഗ്രീക്കുകാരുടെ ഇടയിൽ ഒളിമ്പിക് മത്സരം നടക്കുമ്പോൾ, മത്സരങ്ങളുടെ അവസാനത്തെ ഒളിമ്പിക് ഗ്രാമാധിപൻ സിംഹാസനത്തിലിരിക്കും. മത്സരങ്ങളുടെ അവസാനത്തിൽ ഒളിമ്പിക് ഗ്രാമാധിപൻ സിംഹാസനത്തിലിരിക്കും. മത്സരത്തിൽ ജയിച്ചവർക്ക് സമ്മാനം നൽകുവാനായിട്ട്, മത്സരത്തിൽ ജയിച്ചവർക്ക് സമ്മാനം നൽകുവാൻ ഓരോരുത്തരും ഗ്രാമാധിപന്റെ അടുക്കൽ കടന്നുവന്ന് പ്രതിഫലം അഥവാ സമ്മാനം വാങ്ങിക്കൊണ്ടു പോകണം. ഓരോരുത്തരും ഗ്രാമാധിപന്റെ മുമ്പിൽ വന്ന പ്രതിഫലം അല്ലെങ്കിൽ സമ്മാനങ്ങൾ വാങ്ങും. ആ ഗ്രാമാധിപൻ ഇരിക്കുന്ന സിംഹാസനത്തിന് ഗ്രീക്കിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഭീമ എന്നാണ്. ഈ ഗ്രാമാധിപൻ ഇരിക്കുന്നതായ സിംഹാസനത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഭീമ എന്നത്രേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ജയം പ്രാപിച്ച വിശുദ്ധന്മാർ യേശുവിന്റെ മുൻപാകെ നിൽക്കും. ജയം പ്രാപിച്ച വിശുദ്ധന്മാർ യേശുവിന്റെ മുൻപാകെ വന്ന് നിൽക്കും. അവർ പ്രതിഫലം പ്രാപിക്കുവാനായി യേശുവിന്റെ മുൻപാകെ നിൽക്കും. അവർ പ്രതിഫലമാകുവാനായി യേശുവിന് മുൻപാകെ വരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ ഈ ചോദ്യം, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടോ?
അപ്പോൾ ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടോ? അവർക്ക് ശിക്ഷാവിധിയില്ല, അവർക്ക് ശിക്ഷാവിധിയില്ല. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി, ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തി, ഒന്നിലധികം വ്യക്തികൾ ചേർന്നാണല്ലോ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നിലധികം വ്യക്തികൾ ചേർന്നാണല്ലോ മത്സരത്തിൽ പങ്കുചേരുന്നത്. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വിവിധ നിലവാരത്തിലാണ്. അവർക്ക് ലഭിക്കുന്നതായ പ്രതിഫലം വിവിധങ്ങളായ നിലയിലാണ്. ഒരാൾക്ക് സ്വർണം ലഭിക്കുന്നു, ഒരാൾക്ക് സ്വർണം ലഭിക്കും, ഒരാൾക്ക് വെള്ളി, വേറൊരാൾക്ക് വെള്ളി, മറ്റൊരാൾക്ക് ഓട, മറ്റൊരാൾക്ക് ഓട. ഒന്നുമില്ലാത്തവരും ചിലപ്പോൾ കണ്ടേക്കാം. ഇത് ഒന്നുമില്ലാത്തവരും ചിലപ്പോൾ കണ്ടേക്കാം. മത്സരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഒരു വ്യക്തിയെയും തടവിലാക്കുന്നില്ല, ശിക്ഷിക്കുന്നുമില്ല. മത്സരത്തിൽ പരാജയപ്പെട്ടതിനാൽ ഒരു വ്യക്തിയെയും തടവിലാക്കുന്നതുമില്ല, ശിക്ഷിക്കുന്നതുമില്ല. പക്ഷേ സമ്മാനം കിട്ടുകയില്ല എന്ന് വ്യക്തം. പക്ഷേ സമ്മാനം ലഭിക്കുകയില്ല എന്ന് മാത്രം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്ന ഒരു വ്യക്തിയും ശിക്ഷിക്കപ്പെടുന്നില്ല. ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്ന ഒരു വ്യക്തിയും ശിക്ഷിക്കപ്പെടുകയില്ല. പക്ഷേ അവരുടെ പ്രവർത്തിച്ചിടക്ക പ്രതിഫലം അന്ന് വിഭാഗിച്ചു കൊടുക്കും. പക്ഷേ അവരുടെ പ്രവർത്തിക്കുന്ന പ്രതിഫലം അന്ന് വിഭാഗിച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പലർക്കും പ്രതിഫലം ലഭിക്കുന്നത് പല നിലവാരത്തിലാണ്. പലർക്കും പ്രതിഫലം ലഭിക്കുന്നത് പല നിലവാരത്തിലാണ്.
ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഓട്ടക്കളത്തിൽ ഓടിയാൽ എല്ലാവർക്കും സ്വർണം കിട്ടുകയില്ല.
ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഓട്ടക്കളത്തിൽ ഓടിയാൽ എല്ലാവർക്കും പ്രതിഫലം ലഭിക്കുകയില്ല.
ഒന്നാമത് ഓടിയെത്തുന്ന വ്യക്തിക്ക് സ്വർണം ലഭിക്കുന്നു.
ഒന്നാമതായിട്ട് ഓടി എത്തിയതായ വ്യക്തിക്ക് സ്വർണം ലഭിക്കും.
രണ്ടാമതെത്തുന്ന ആളിന് വെള്ളി കിട്ടുന്നു.
രണ്ടാമത്തേതിന് വെള്ളി കിട്ടും.
മൂന്നാമത്തെ ആളിന് വെങ്കലം കിട്ടും.
മൂന്നാമത്തെ ആളിന് വെങ്കലം കിട്ടും.
അത് കഴിഞ്ഞ് ഓടി എത്തുന്നവരൊന്നും കിട്ടുന്നില്ല.
അത് കഴിഞ്ഞ് ഓടി എത്തുന്നവന് ഒന്നും ലഭിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
ഇതുപോലെ കർത്താവിന്റെ മുമ്പാകെ നിൽക്കുന്നവർക്ക്,
ഇതുപോലെ കർത്താവിന്റെ മുമ്പാകെ നിൽക്കുന്നവർക്ക്
അവരവർ യേശുവിന് വേണ്ടി ചെയ്ത പ്രവർത്തിക്ക് തക്ക പ്രതിഫലം.
അവരവർ യേശുവിന് വേണ്ടി ചെയ്തതായ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം.
ഞാൻ ചെയ്ത പ്രവർത്തിക്ക് തക്ക പ്രതിഫലം എനിക്ക് കിട്ടും.
ഞാൻ ചെയ്ത പ്രവർത്തിക്ക് തക്ക പ്രതിഫലം എനിക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
യേശുവിന് വേണ്ടി സഹിച്ച നിന്മകൾ,
യേശുവിന് വേണ്ടി സഹിച്ച നിന്മകൾ,
സഹിച്ച പാടുകൾ,
സഹിച്ച പാടുകൾ,
ആക്ഷേപങ്ങൾ,
ആക്ഷേപങ്ങൾ,
പരിഹാസങ്ങൾ,
പരിഹാസങ്ങൾ,
ശാരീരികമായ അധ്വാനങ്ങൾ,
ശാരീരിക അധ്വാനങ്ങൾ,
യേശുവിന് വേണ്ടി ചിലവഴിച്ചത്,
യേശുവിന് വേണ്ടി
രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്,
അവന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്,
അതിന്റെ അളവിനും വലിപ്പത്തിനും ഒത്തവണ്ണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ പ്രതിഫലം പ്രാപിക്കും.
അതിന്റെ അളവിനും വലിപ്പത്തിനും ഒത്തവണ്ണം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ പ്രതിഫലം പ്രാപിക്കും.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെയല്ല,
പ്രതിഫലം എല്ലാവർക്കും ഒരുപോലെയല്ല.
എല്ലാവരും പുതിയൊരു ചെലവിലാണ്, പക്ഷെ പ്രതിഫലത്തിന് വ്യത്യാസമാണ്.
എല്ലാവരും പുതിയൊരു ചെലവിലാണ്, പക്ഷെ പ്രതിഫലത്തിന് വ്യത്യാസം.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
പുതിയൊരു ചെലവിൽ പ്രവേശിക്കുന്ന എല്ലാവരുടെയും തേജസ് ഒരുപോലെയല്ല,
പുതിയൊരു ചെലവിൽ പ്രവേശിക്കുന്ന എല്ലാവരുടെയും തേജസ് ഒരുപോലെയല്ല,
എല്ലാവരുടെയും മഹത്വം ഒരുപോലെയല്ല,
എല്ലാവരുടെയും മഹത്വം ഒരുപോലെ,
എല്ലാവരുടെയും അധികാരവും ഒരുപോലെയല്ല,
എല്ലാവരുടെയും അധികാരവും ഒരുപോലെയല്ല.
അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്,
അതിന് ചില അടിസ്ഥാനങ്ങളുണ്ട്.
ഈ ലോകത്തിൽ ജീവിച്ച ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വിധി കൽപ്പിക്കുന്നത്.
ഈ ലോകത്തിൽ ജീവിച്ച ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ വിധി കൽപ്പിക്കുന്നത്.
ഈ ലോകത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പ്രതിഫലം നൽകുന്നത്.
ഈ ലോകത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ പ്രതിഫലം നൽകുന്നത്.
ദൈവമക്കൾ വിലയിരുത്തേണ്ടുന്ന സമയമാണ് ഇപ്പോൾ,
ദൈവമക്കൾ വിലയിരുത്തേണ്ടുന്ന സമയമാണ്.
നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എപ്രകാരമായിരിക്കും?
നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എപ്രകാരമായിരിക്കും?
യേശുവിന്റെ കരങ്ങളിൽ നിന്ന് എന്തെങ്കിലും
ഏറ്റുവാങ്ങുവാൻ നിങ്ങൾക്കുണ്ടായിരിക്കുമോ? യേശുവിന്റെ കരങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഏറ്റുവാങ്ങുവാൻ നിങ്ങൾക്കുണ്ടായിരിക്കുമോ?
ദുഷ്ടന്മാർക്ക് പ്രതിഫലം നിർണയിക്കുമ്പോൾ നിങ്ങൾക്ക് അവന്റെ കരങ്ങളിൽ നിന്ന് വാങ്ങുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ?
ദുഷ്ടന്മാർക്ക് പ്രതിഫലം നിർണയിക്കുമ്പോൾ അവന്റെ കരങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങുവാൻ ഉണ്ടോ?
യേശുവിന് വേണ്ടി നിങ്ങൾ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്?
യേശുവിന് വേണ്ടി നിങ്ങൾ ഇതുവരെയും എന്തെല്ലാം ചെയ്തിട്ടുണ്ട്?
ദൈവത്തിന് പറഞ്ഞല്ലോ ദൈവമക്കളൊന്ന് വിലയിരുത്തണമെന്ന്.
ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളൊന്ന് വിലയിരുത്തുക.
നിങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകൾ എപ്രകാരം ചിലവഴിച്ചു?
നിങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകൾ എപ്രകാരം ചിലവഴിച്ചു?
ആഴ്ചയിൽ ഏഴ് ദിവസം നിങ്ങൾക്കുണ്ടല്ലോ.
ഒരു ആഴ്ചയിൽ ഏഴ് ദിവസം നിങ്ങൾക്കുണ്ടല്ലോ.
അതിൽ എത്ര ദിവസം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു?
അതിൽ എത്ര ദിവസം നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു?
എത്ര ദിവസം യേശുവിന് വേണ്ടി ചിലവഴിച്ചു?
എത്ര ദിവസം യേശുവിന് വേണ്ടി ചിലവഴിച്ചു?
എത്ര മണിക്കൂറുകൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് നിങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി ചിലവഴിച്ചു?
എത്ര മണിക്കൂർ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചു?
എന്നാൽ യേശുവിന് വേണ്ടി നിങ്ങൾ എത്ര മണിക്കൂർ ചിലവഴിച്ചു?
എന്നാൽ യേശുവിന് വേണ്ടി നിങ്ങൾ എത്ര മണിക്കൂർ ചിലവഴിച്ചു?
ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം.
ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കുക,
ഏഴ് ദിവസത്തിൽ ഏഴ് ദിവസവും നിങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ചതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടാൻ കാണുകയല്ല.
ഏഴ് ദിവസത്തിൽ ഏഴ് ദിവസവും നിങ്ങൾക്ക് വേണ്ടിയാണ് അധ്വാനിച്ചതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുകയില്ല.
പലർക്കും സഭായോഗത്തിന് വരുവാൻ സമയമില്ല.
അധ്വാന ഭാരം ഇന്ന് പലർക്കും സഭായോഗത്തിന് വരുവാൻ കഴിയുന്നില്ല. അധ്വാന ഭാരം
പ്രാർത്ഥനയ്ക്ക് സമയമില്ല.
ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമയമില്ല.
ബൈബിൾ ക്ലാസുകൾക്ക് സമയമില്ല. സ്വമേധാവേലയ്ക്ക് പോയി പ്രവർത്തിക്കുവാൻ സമയമില്ല.
സ്വമേധാവേലകൾക്ക് പ്രവർത്തിപ്പാൻ സമയമില്ല.
ഫ്രാക്ഷ് വിതരണം ചെയ്യുവാൻ വരണമെന്ന് പറഞ്ഞാൽ സമയമില്ല.
ഫ്രാക്ഷ് വിതരണം ചെയ്യുവാൻ വരണമെന്ന് പറഞ്ഞാൽ സമയമില്ല.
ദൈവത്തിന് സ്തോത്രം. കാരണം ചുറ്റുപാടുകൾ വർദ്ധിച്ചു പോയി. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് പ്രതിഫലമില്ല. അത് വൃഥാപ്രയത്നമാണ്.
അതുകൊണ്ട്
നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്.
അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത്.
നമ്മുടെ ജീവിതത്തിന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും യേശുവിന് വേണ്ടി അവന്റെ രാജ്യത്തിന് വേണ്ടിയായിരിക്കുക.
നമ്മുടെ ജീവിതത്തിന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും നമ്മുടെ യേശുവിന് വേണ്ടി അവന്റെ രാജ്യത്തിന്
വേണ്ടിയായിരിക്കും. ലാഭമായിട്ടുള്ളൂ.
അത് മാത്രമേ നമുക്ക് ലാഭമായിട്ടുള്ളൂ.
അത് മാത്രമേ നിശ്ചയമായിട്ടുള്ളൂ.
ബാക്കിയുള്ളതൊന്നും മിച്ചമല്ല. ബാക്കിയുള്ളത് മിച്ചമായിരിക്കും.
ലോകത്തിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. വളരെ അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അവരെ നല്ല നിലയിൽ എത്തിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം.
നല്ല നിലയിൽ വിവാഹം കഴിപ്പിക്കുന്നു. അമേരിക്കയിൽ നിന്നോ മറ്റായിരിക്കാം.
ഒരുപക്ഷേ അത് അമേരിക്കയിൽ നിന്നോ മറ്റായിരിക്കാം.
വരുമ്പോൾ അവർ കുടുംബമായി അമേരിക്കയിലേക്ക് പോകുന്നു.
വിസ വരുമ്പോൾ അവർ കുടുംബമായി അമേരിക്കയിലേക്ക് പോകും.
മക്കൾ ഓരോന്നോരോന്നായി കുടുംബമായി അമേരിക്കയിൽ ചെന്നെത്തുന്നു.
മക്കൾ ഓരോരുത്തരോരുത്തരായി കുടുംബമായി അമേരിക്കയിൽ.
അവസാനം വയസ്സായ വല്യപ്പച്ചനും വല്യമ്മച്ചയും ശേഷിക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. ബോധ്യമായത് ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയി എന്ന്.
ദൈവത്തിന് സ്തോത്രം.
പഠിപ്പിച്ചതും വളർത്തിയതും ജോലി വാങ്ങിയതും കല്യാണം കഴിപ്പിച്ചതും വെറുതെ.
ദൈവത്തിന് സ്തോത്രം.
നേരത്തെ അത് മനസ്സിലാകില്ല. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിഹീനരാകാതിരിക്കാൻ സത്യം ഞാൻ മുമ്പേ പറയുകയാണ്.
അതുകൊണ്ട്
കുടുംബം വേണ്ടാന്നോ കുഞ്ഞുങ്ങൾ വേണ്ടാന്നോ ഞാൻ പറയുന്നില്ല. ഇതെല്ലാം വൃഥാപ്രയത്നം തന്നെയാണ്.
അതൊന്നും
സ്വർഗത്തിൽ പ്രതിഫലമായിരിക്കില്ല.
അതൊന്നും സ്വർഗത്തിൽ പ്രതിഫലമായിരിക്കില്ല.
ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് ദൈവത്തിനിൽ പ്രതിഫലം പ്രാപിക്കാൻ.
എന്നാൽ യേശുവിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് പ്രതിഫലം ദൈവരാജ്യത്തിൽ ലഭിക്കും.
ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു.
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കും.
വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ ഏഴായി തിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം.
വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ഏഴ് ഭാഗങ്ങളിലായി അത് പറഞ്ഞിരിക്കും. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു ചോദ്യമുണ്ട്, എനിക്ക് എന്ത് കിട്ടും? യേശുവിന്റെ അടുക്കൽ വന്ന് ചോദ്യം ചോദിച്ചു. ന്യായമായ ചോദ്യമായിരുന്നു.
പത്രോസ് അപ്പോസ്തലൻ ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ വന്ന് ഒരു ന്യായമായ ചോദ്യം ചോദിച്ചു.
കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും?
കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും?
ന്യായമായ ചോദ്യമാണ്. പത്രോസിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഞങ്ങൾ ബുദ്ധിയുള്ളവരായി പോകുമോ?
യേശു പറയുകയാണ്,
പ്രിയ ശിഷ്യന്മാരെ, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും.
നിങ്ങൾ ഈ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരുന്ന ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കും.
കേട്ടപ്പോൾ പത്രോസിന് ആശ്വാസമായി ദീർഘശ്വാസം വിടാൻ തുടങ്ങി.
കേട്ടപ്പോൾ പത്രോസിന് ആശ്വാസമായി ദീർഘശ്വാസം വിടുവാൻ തുടങ്ങി.
വിട്ടത് വെറുതെയല്ല,
വിട്ടത് വൃതാവല്ല,
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യം ഉയരും, എന്തിന് ഞാൻ ഈ കഷ്ടങ്ങളൊക്കെ സഹിക്കണം?
നിങ്ങളുടെയും ഹൃദയത്തിൽ ചോദ്യം ഉയരും, എന്തിനു വേണ്ടി ഞാൻ കഷ്ടം സഹിക്കണം?
എല്ലാവരും ആക്ഷേപിക്കുന്നു, പെന്തിക്കോസുകാർ, പെന്തിക്കോസുകാർ, കള്ള പെന്തിക്കോസുകാർ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നു.
എല്ലാവരും ആക്ഷേപിക്കുന്നു, പെന്തിക്കോസുകാർ, പെന്തിക്കോസുകാർ എന്ന്.
കള്ളപ്പെന്തിക്കോസുകാർ, മാന്യമായ ഒരു ക്രിസ്തീയ സമൂഹത്തിൽ എനിക്ക് നിന്നുകൂടെ?
മാന്യമായ ഒരു ക്രിസ്തീയ സമൂഹത്തിൽ എനിക്ക് നിന്നുകൂടെ?
എന്തുകൊണ്ട് ഞാൻ ഈ ആക്ഷേപം സഹിക്കണം?
എന്തുകൊണ്ട് ഞാൻ ഈ ആക്ഷേപം സഹിക്കണം?
രക്ഷിക്കപ്പെട്ടതിനാൽ വളരെയധികം നഷ്ടങ്ങൾ,
രക്ഷിക്കപ്പെട്ടതിനാൽ വളരെ നഷ്ടങ്ങൾ.
ഞാൻ മദ്രാസിലായിരിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസി എനിക്കറിയാം.
ഞാൻ മദ്രാസിലായിരിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസി എനിക്കറിയാം.
അദ്ദേഹം അവിടെ ഒരു എഞ്ചിനീയറാണ്.
അദ്ദേഹം അവിടെ ഒരു എഞ്ചിനീയറാണ്.
ദൈവത്തിന്റെ സ്തോത്രം,
ദൈവത്തിന്റെ സ്തോത്രം.
മലബാറിലാണ് അദ്ദേഹത്തിന്റെ വീട്.
മലബാറിലാണ് അദ്ദേഹത്തിന്റെ വീട്.
അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവരും കത്തോലിക്കയിലാണ്.
അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എല്ലാവരും കത്തോലിക്കയിലാണ്.
മദ്രാസിൽ വെച്ച് സംരക്ഷിക്കപ്പെട്ടു.
മദ്രാസിൽ വെച്ച് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു.
അദ്ദേഹത്തിന്റെ പിതാവ് വലിയ ധനികനാണ്.
അദ്ദേഹത്തിന്റെ പിതാവ് വലിയ ധനികനാണ്.
അനേക ഏക്കറുകൾ റബ്ബർ എസ്റ്റേറ്റ് തനിക്കുണ്ട്.
അനേകം റബ്ബർ എസ്റ്റേറ്റുകൾ തനിക്ക്.
ഏക്കറുകൾ റബ്ബർ
എസ്റ്റേറ്റ്, ഏക്കറുകൾ റബ്ബർ എസ്റ്റേറ്റുകൾ.
ഒരേ മകനാണ് ഈ മനുഷ്യൻ.
ഈ പിതാവിന്റെ ഒരേ ഒരു മകനാണ് ഈ മനുഷ്യൻ.
ദൈവത്തിന്
ദൈവത്തിന്
രക്ഷിക്കപ്പെട്ടു.
ഇദ്ദേഹം രക്ഷിക്കപ്പെട്ടു.
യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റു.
യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു സ്നാനമേറ്റു.
സത്യസഭയോട് ചേരുവാനിടയായി.
സത്യസഭയോട് ചേരുവാനിടയായി.
പിതാവിന്റെ അടുക്കലെത്തി.
ഈ വിവരം പിതാവിന്റെ അടുക്കലെത്തി.
പിതാവിന് വളരെ കോപമുണ്ടായി.
പിതാവിന് വളരെ കോപമുണ്ടായി.
ഞാൻ എഴുതി ഇപ്രകാരം,
താൻ ഇപ്രകാരം എഴുതി,
നീ പോയിരിക്കുന്ന മാർഗം വിട്ട് മടങ്ങി വരുന്നില്ല എങ്കിൽ,
നീ പോയിരിക്കുന്ന മാർഗം വിട്ട് മടങ്ങി വരുന്നില്ല എങ്കിൽ,
എന്റെ സ്വത്തിൽ ഒരു പൈസയുടെ മുതൽ നിനക്ക് ലഭിക്കില്ലെന്ന് പറഞ്ഞു.
എന്റെ സ്വത്തിൽ ഒരു പൈസയുടെ മുതൽ പോലും നിനക്ക് ലഭിക്കില്ല എന്ന്
ദൈവത്തിന്
ദൈവത്തിന്
ഒന്നോ രണ്ടോ രൂപയല്ല, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുണ്ട്. അത് മുഴുവനും അവകാശം ഇദ്ദേഹമാണ്.
ഒന്നോ രണ്ടോ രൂപയല്ല, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതായ സ്വത്ത് തനിക്കുണ്ട്. അതിന്റെ അവകാശി മകനാണ്
ഇദ്ദേഹമാണ്.
ഇദ്ദേഹമാണ് ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം.
തന്റെ മുൻപിൽ ഇത് രണ്ടും വന്ന് നിൽക്കുന്നു.
തന്റെ മുമ്പിൽ ഇതെല്ലാം വന്ന് നിൽക്കുകയാണ്.
യേശു നൽകിയിരിക്കുന്ന വിലയേറിയ രക്ഷയും ആത്മീയ അനുഗ്രഹങ്ങളും.
യേശു നൽകിയിരിക്കുന്ന വിലയേറിയ രക്ഷയും ആത്മീയ അനുഗ്രഹങ്ങളും.
ഭാഗത്ത് പിതാവിൽ നിന്ന് ലഭിക്കുന്ന ഭൗമികമായ സമ്പത്ത്.
മറുഭാഗത്ത് പിതാവിൽ നിന്ന് ലഭിക്കുന്നതായ ഭൗമിക സമ്പത്ത്.
അത് തിരഞ്ഞെടുക്കണമോ ഇത് തിരഞ്ഞെടുക്കണമോ?
അത് തിരഞ്ഞെടുക്കണമോ ഇത് തിരഞ്ഞെടുക്കണമോ?
വേണ്ട എന്ന് പറഞ്ഞാൽ അത് കിട്ടും.
ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ലഭിക്കും.
അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും.
അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും.
നിങ്ങളാണെങ്കിൽ എന്ത് പറയും?
നിങ്ങളാണെങ്കിൽ എന്ത് പറയും?
അപ്പച്ചനെയും മണക്കണ്ട, ദൈവത്തെയും മണക്കണ്ട എന്ന് വിചാരിച്ച് രണ്ടിനും നടുവിൽ നിൽക്കും.
അപ്പച്ചനെയും മണക്കണ്ട, ദൈവത്തെയും മണക്കണ്ട എന്ന് വിചാരിച്ച് രണ്ടിനും മധ്യേ നിൽക്കും.
ദൈവത്തിന്
സ്തോത്രം.
പറഞ്ഞു ദേഹം ഇപ്രകാരം പറഞ്ഞു.
ദേഹം ഇപ്രകാരം പറഞ്ഞു.
അപ്പച്ചന്റെ ഒരു പൈസ സ്വത്ത് എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല.
അപ്പച്ചന്റെ ഒരു പൈസ സ്വത്ത് എനിക്ക് ലഭിച്ചില്ല എങ്കിലും വേണ്ടില്ല.
ഞാൻ കണ്ടെത്തിയിരിക്കുന്ന എന്റെ രക്ഷിതാവ് അതിനേക്കാൾ വലിയവനാണ്.
ഞാൻ കണ്ടെത്തിയിരിക്കുന്നതായ രക്ഷിതാവ് അതിനേക്കാൾ വലിയവനാണ്.
പ്രാപിച്ചിരിക്കുന്ന സന്തോഷം അതിനേക്കാൾ വലുതാണ്.
ഞാൻ പ്രാപിച്ചിരിക്കുന്ന സന്തോഷം അതിനേക്കാൾ വലുതത്രേ.
അത് വേണ്ട എന്ന് പറഞ്ഞതിനെ സ്വീകരിപ്പാൻ താൻ തയ്യാറാവുകയാണ്.
മറ്റത് വേണ്ട എന്ന് പറഞ്ഞ് യേശുവിനെ സ്വീകരിപ്പാൻ താൻ തയ്യാറായി.
ദൈവത്തിന്
ദൈവത്തിന്
ഒരുപക്ഷം ചിന്തിച്ചേക്കാം ഞാൻ എന്തിനിത്ര മാത്രം നഷ്ടം സഹിക്കണം.
പിൽക്കാലത്ത് ഒരുപക്ഷെ താൻ ചിന്തിച്ചേക്കാം ഞാൻ എന്തിനിത്ര മാത്രം നഷ്ടം
സഹിക്കണം. നാമം നിമിത്തം സഹിച്ച പാടുകൾ,
യേശു നിമിത്തം അവന്റെ നാമം നിമിത്തം സഹിച്ച പാടുകൾ,
ഉപദ്രവങ്ങൾ ദൈവത്തിന്
ദൈവത്തിന്
മുൻകാലത്തെ പോലെ ഇപ്പോൾ അത്ര ഉപദ്രവമില്ല.
മുൻകാലത്തേക്കാൾ പോലെ ഇപ്പോൾ അത്ര ഉപദ്രവങ്ങളില്ല.
ഒരിക്കലൊരു മാതാവിന്റെ അടുക്കൽ പറഞ്ഞതാണ്.
ഒരിക്കലൊരു മാതാവിന്റെ അടുക്കൽ പറഞ്ഞതാണ്
താൻ രക്ഷിക്കപ്പെട്ട് പോയി രഹസ്യമായ സ്നാനമേറ്റ്.
താൻ രക്ഷിക്കപ്പെട്ട് രഹസ്യമായി സ്നാനമേറ്റ്.
ഭർത്താവ് ഒരു മദ്യപാനിയായി.
എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്.
ഞാനിവിട്ട് കേട്ടിട്ട് ഇങ്ങ് വരുന്നതിന് മുമ്പ് ആരോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞുകൊടുത്തു.
സ്നാനപ്പെട്ടിട്ട് വരുന്നതിന് മുമ്പ് ആരോ അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞുകൊടുത്തു.
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
പുള്ളിക്കാരി വരുന്നത് നോക്കിയിരിക്കുകയാണ്.
പുള്ളിക്കാരി വരുന്നത് ആൾ നോക്കിയിരിക്കുക.
വന്ന ഉടനെ കയറി പിടിച്ച് ആ വീടിന്റെ തൂണോട് ചേർത്ത് ബന്ധിച്ചു.
വന്നറിനെ പിടിച്ച് വീടിന്റെ തൂണോട് ചേർത്ത് ബന്ധിച്ചു.
അടിയങ്ങോട്ട് തുടങ്ങി,
അടിക്കുവാൻ തുടങ്ങി.
അടിക്കുന്നതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇനി നീ സ്നാനപ്പെടുപടി, ഇനി പെടുപടി എന്ന്.
അടിക്കുന്നതിന്റെ ഇടയിൽ ചോദിക്കുന്നു, ഇനി നീ സ്നാനപ്പെടുപടി, ഇനി സ്നാനപ്പെടുപടി എന്ന്.
അവര് പറഞ്ഞു, ഇനി എന്റെ ജീവകാലത്തെ സ്നാനപ്പെടത്തില്ല എന്ന് പറഞ്ഞു.
അവര് പറഞ്ഞു, ഇനി എന്റെ ജീവിതകാലത്ത് ഞാൻ സ്നാനപ്പെടുകയില്ല എന്ന്.
ആ വേദോത്സവം കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു.
വേദോത്സവം കൊണ്ട് കൊടുത്ത് സത്യം ചെയ്യാൻ പറഞ്ഞു.
ആ സത്യം ചെയ്തു,
സത്യം ചെയ്തു.
ഇനി ഞാൻ സ്നാനപ്പെടത്തില്ല,
ഇനി ഞാൻ സ്നാനപ്പെടത്തില്ല,
ഇനി പെടത്തില്ല,
ഈ പെട്ടതുകൊണ്ട് ഇനിയും പെടുകയില്ല.
അവരെ അഴിച്ചു വിട്ടു,
അവരെ അഴിച്ചു വിട്ടു.
എത്രമാത്രം അടിയും ഉപദ്രവം ഏറ്റെന്നറിയാമോ?
എത്രമാത്രം അടിയും ഉപദ്രവം ഏറ്റെന്നറിയുമോ? അറിയത്തിലോ ദൈവത്തിന് സ്തോത്രം.
ഹൃദയത്തിൽ ചിന്ത വരെ ഞാൻ എന്തിനൊക്കെ സഹിക്കണം?
ഹൃദയത്തിൽ ചിന്ത വരികയാണ് ഞാൻ എന്തിനും സഹിക്കാം.
ഈ അടി എന്തിനു കൊള്ളണം?
ഈ അടി എന്തിനു കൊള്ളണം?
ദൈവത്തിന്
ദൈവത്തിന്
ആക്ഷേപം എന്തിനു സഹിക്കണം?
ഈ ആക്ഷേപം എന്തിനു സഹിക്കണം?
എനിക്ക് എന്ത് ലഭിക്കും?
എനിക്ക് എന്ത് ലഭിക്കും?
നിമിത്തം ഞാൻ സഹിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും?
യേശു നിമിത്തം സഹിച്ചതിന് എനിക്ക് എന്ത് ലഭിക്കും? എന്റെ ഹൃദയത്തിൽ അപ്രകാരം ചോദ്യം ഉയർന്നിട്ടുണ്ടോ? എന്റെ ഹൃദയത്തിൽ ചോദ്യം ഉയർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
ഞാൻ എന്റെ ആയുസ് ഇതിന് വേണ്ടി ചെലവഴിച്ചതാണ്,
ഞാൻ എന്റെ ആയുസ് ഇതിനു വേണ്ടി ചെലവഴിച്ചതാണ്.
19-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുകയാണ്.
19-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് ആയി ഇറങ്ങി.
ഇപ്പോൾ 16 വർഷം കഴിഞ്ഞു.
ഇപ്പോൾ 16 വർഷം കഴിഞ്ഞു.
ജീവിതത്തിന്റെ നല്ല ഭാഗം കഴിഞ്ഞു പോയി.
ജീവിതത്തിന്റെ നല്ല ഭാഗം കഴിഞ്ഞു.
ഞാൻ ഇടയ്ക്കിടയ്ക്കിരുന്ന് ചിന്തിക്കും, ദൈവമേ എനിക്ക് എന്ത് കിട്ടും?
ഞാൻ ഇടയ്ക്കിടയ്ക്കായി ചിന്തിക്കും, ദൈവമേ എനിക്ക് എന്ത് കിട്ടും?
ഞാൻ അധ്വാനിച്ചതിന്റെ ഫലം എനിക്ക് എന്ത് കിട്ടും?
ഞാൻ അധ്വാനിച്ചതിന്റെ ഫലം എനിക്ക് എന്ത് ലഭിക്കും?
ഈ കഴിഞ്ഞ 16 വർഷത്തിൽ വളരെയേറെ ഞാൻ സഹിച്ചിട്ടുണ്ട്.
ഈ കഴിഞ്ഞ 16 വർഷത്തിൽ വളരെയേറെ ഞാൻ സഹിച്ചിട്ടുണ്ട്.
വളരെയേറെ കേട്ടിട്ടുണ്ട്.
വളരെയേറെ കേട്ടിട്ടുണ്ട്.
വളരെയേറെ അനുഭവിച്ചിട്ടുണ്ട്.
വളരെയേറെ അനുഭവിച്ചിട്ടുണ്ട്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ഇതൊക്കെ എന്തിനു വേണ്ടി എന്നുള്ള ചിന്ത പലപ്പോഴും ഹൃദയത്തിൽ ഉയർന്നുവരാറുണ്ട്.
ഇതൊക്കെയും എന്തിനു വേണ്ടി എന്നുള്ളതായ ചിന്ത പലപ്പോഴും ഹൃദയത്തിൽ ഉയരാറുണ്ട്.
അപ്പോഴെല്ലാം എന്റെ ഹൃദയം ദൈവവചനത്തിലേക്ക് വരും.
അപ്പോഴെല്ലാം എന്റെ ഹൃദയം ദൈവവചനത്തിലേക്ക്
വരും.
വിശുദ്ധന്മാരുടെ പ്രതിഫലം എന്ത്?
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കഷ്ടം സഹിക്കുന്നത് വേറെയല്ല.
പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കഷ്ടം സഹിക്കുന്നത് വൃഥാവല്ല.
ഒരു പ്രതിഫലത്തെ മുൻപിൽ കണ്ടുകൊണ്ടാണ് നാം കഷ്ടം സഹിക്കുന്നത്.
ഒരു പ്രതിഫലത്തെ നാം മുൻപിൽ കണ്ടുകൊണ്ടാണ് കഷ്ടം സഹിക്കുന്നത്.
വിശുദ്ധന്മാരുടെ പ്രതിഫലത്തെ ഏഴായിട്ടിരിക്കുന്നു.
വിശുദ്ധന്മാരുടെ പ്രതിഫലത്തെ ഏഴായിട്ടിരിക്കാം.
1 വെളിപ്പാട് 2:7
ഒന്ന് വെളിപ്പാട് പുസ്തകം 2:7
വിശുദ്ധന്മാർക്കുമില്ല ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാർ.
എല്ലാവർക്കുമില്ല ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാർക്ക്.
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷകളുടെ നടുവിൽ ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാർ.
ജീവിതത്തിൽ നേരിടുന്നതായ പരീക്ഷകൾക്ക് നടുവിൽ ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാർ.
ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പെറുപെറുപ്പോടല്ല.
ഞാൻ പറഞ്ഞല്ലോ, പെറുപെറുപ്പോടല്ല,
സന്തോഷത്തോടെ,
സന്തോഷത്തോടെ.
ഒന്നാമത് ലഭിക്കുന്ന പ്രതിഫലം,
ഒന്നാമത് ലഭിക്കുന്ന പ്രതിഫലം,
ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും.
ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും.
ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും.
ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം.
വളരെ സംശയം ഉണ്ടാക്കുന്നത്,
വളരെ സംശയമുള്ളതാക്കും. സ്വർഗത്തിൽ വൃക്ഷമുണ്ടോ?
ജീവവൃക്ഷം എങ്ങനെയിരിക്കും?
ജീവവൃക്ഷം എങ്ങനെയിരിക്കും?
ഫലം എപ്രകാരമാണ്?
അതിന്റെ ഫലം എപ്രകാരമാണ്?
ഒരാളെന്നോട് കൊണ്ട് ചോദിച്ചു, ജീവവൃക്ഷത്തിന്റെ രൂപം എങ്ങനെയാണ്?
ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ജീവവൃക്ഷത്തിന്റെ രൂപം എന്താണ്?
അത് ആപ്പിളിനെ പോലെ ഇരിക്കുമോ, ഓറഞ്ച് പോലെ ഇരിക്കുമോ?
അത് ആപ്പിൾ പോലെ ഇരിക്കുമോ, ഓറഞ്ച് പോലെ ഇരിക്കുമോ?
അതിന്റെ രുചി എന്താണ്? മധുരമാണോ പുളിയാണോ?
അതിന്റെ രുചി എങ്ങനെയാണ്? മധുരമാണോ പുളിയാണോ?
ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം.
ചിന്തിച്ചിട്ടുണ്ടോ?
നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ?
ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും?
ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും?
ഫലം എങ്ങനെയിരിക്കും?
അതിന്റെ ഫലം എങ്ങനെയിരിക്കും?
സ്വർഗത്തിൽ ചെന്നാലും പഴം തിന്നാമല്ലോ എന്ന് വിചാരിച്ച് ചിലർ ഇപ്പോൾ സന്തോഷിക്കുകയാണ്.
സ്വർഗത്തിൽ ചെന്നാലും പഴം തിന്നാമല്ലോ എന്ന് പലരും സന്തോഷിക്കുകയാണ്.
ദൈവത്തിന്
സ്തോത്രം.
ഈ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് പറയുന്നത്,
ഈ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് പറയുന്നത്
അക്ഷരാർത്ഥത്തിൽ ഒരു ജീവവൃക്ഷമല്ല.
അക്ഷരാർത്ഥത്തിൽ ഒരു ജീവവൃക്ഷമല്ല.
എന്താണ് ഈ ജീവവൃക്ഷം?
പിന്നീട് എന്താണ് ഈ ജീവവൃക്ഷം?
ഈ ജീവവൃക്ഷത്തെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവാണ്.
ഈ ജീവവൃക്ഷത്തെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് നമ്മുടെ കർത്താവായ യേശു അത്രേ.
ദൈവത്തിന് സ്തോത്രം. ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്,
ഈ ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്
ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകളാണ്.
ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകൾ അത്രേ. ദൈവത്തിന് സ്തോത്രം.
ഏദൻ തോട്ടത്തിൽ നിന്ന് ആ ജീവവൃക്ഷത്തെ നമുക്ക് കാണുവാൻ,
ഏദൻ തോട്ടത്തിൽ നിന്ന് ആ ജീവവൃക്ഷത്തെ നമുക്ക് കാണുവാൻ കഴിയും.
പ്രത്യക്ഷമായിട്ടല്ല, നിഴലായി.
പ്രത്യക്ഷമായിട്ടല്ല, നിഴലായിട്ട്.
പരോക്ഷമായി,
പരോക്ഷമായി.
മറഞ്ഞിരിക്കുന്നതായി,
മറഞ്ഞിരിക്കുന്നതായി.
ജീവവൃക്ഷത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയും.
ജീവവൃക്ഷത്തെ നമുക്ക് ദർശിക്കാൻ കഴിയും.
ഓരോ ഫലങ്ങൾ എന്ന് പറയുന്നത്,
അതിന്റെ ഓരോ ഫലങ്ങൾ എന്ന് പറയുന്നത്, മാസം തോറും 12 വിധ ഫലങ്ങൾ, ഓരോ വിധ ഫലങ്ങൾ.
അതിന്റെ ഫലം രോഗശാന്തിക്ക് ഉടലും.
അതിന്റെ ഫലം രോഗശാന്തിക്ക് ഉടലും.
നിത്യതയിൽ രോഗമുണ്ടോ? രോഗമുണ്ടെങ്കിലല്ലേ രോഗശാന്തി ആവശ്യം?
അപ്പോൾ ചോദിക്കും, നിത്യതയിൽ രോഗമുണ്ടോ? രോഗമുണ്ടെങ്കിലല്ലേ രോഗശാന്തി ആവശ്യം?
നിത്യതയിൽ രോഗമില്ല,
നിത്യതയിൽ രോഗമില്ല,
രോഗശാന്തിയും ആവശ്യമില്ല,
രോഗശാന്തിയും ആവശ്യമില്ല.
പറഞ്ഞിരിക്കുന്നതെന്താണ്?
അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
രോഗശാന്തി അല്ല, വാസ്തവത്തിൽ അത് വളർച്ചയാണ്.
രോഗശാന്തി അല്ല, വാസ്തവത്തിൽ അത് വളർച്ചയാണ്.
ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും വളരുന്നു.
ഒരു ദൈവവൈദൽ ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും അവൻ വളരുന്നു.
അവൻ വളരുന്നത് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന.
അവൻ വളരുന്നത് ഈ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന.
ശരീരത്തിലല്ല വളർച്ച, അറിവിൽ സ്വഭാവത്തിൽ.
ശരീരത്തിലായിരിക്കില്ല അറിവിലും സ്വഭാവത്തിലും.
ശരീരത്തിൽ വളർച്ചയാണെങ്കിൽ ഓറഞ്ചോ ആപ്പിളോ തിന്നാണ്.
ശരീരത്തിന് വളർച്ച ആവശ്യമെങ്കിൽ ഓറഞ്ചോ ആപ്പിളോ തിന്നാണ്.
അറിവിലും സ്വഭാവത്തിലും വളരുവാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ആവശ്യം.
അറിവിലും സ്വഭാവത്തിലും വളരുവാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്
ആവശ്യം. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും.
ജയം പ്രാപിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും.
അംശമായി മാത്രമേ യേശുവിനെ അറിയുന്നു.
ഇപ്പോൾ നാം അംശമായി യേശുവിനെ അറിയുന്നു.
ദൈവത്തിന് സ്തോത്രം. മുഖാമുഖമായി കണ്ടിട്ടില്ല.
മുഖാമുഖമായി കണ്ടിട്ടില്ല. കൂടെ ഇരുന്നിട്ടില്ല. രണ്ടും രണ്ട് നിലവാരത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എനിക്കുണ്ടായ അനുഭവം പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
സഹോദരൻ എനിക്ക് എഴുത്തരി.
ഒരു സഹോദരൻ എനിക്ക് എഴുത്തായി.
പ്രസംഗത്തിന്റെ കാസറ്റ് താൻ കേട്ടിട്ടാണ് താൻ എഴുത്തരി.
എന്റെ ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് കേട്ടിട്ടാണ് താൻ എഴുത്തയച്ചത്.
ദൈവത്തിന് പറഞ്ഞല്ലോ തെറ്റിദ്ധരിക്കാനല്ല പറയുന്നത്.
ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ തെറ്റിദ്ധരിക്കാനല്ല.
പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമായി.
ബ്രദർ, നിങ്ങളുടെ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമായി.
ഇനി കാസറ്റുകൾ ഉണ്ടെങ്കിൽ അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു.
ഇനി കാസറ്റുകൾ ഉണ്ടെങ്കിൽ അയച്ചു തരണമെന്ന്
ആവശ്യപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടേയിരുന്നു.
എഴുത്തുകൃത്തുകൾ ഞങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടേയിരുന്നു.
ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കണ്ടിട്ടേയില്ല.
ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കണ്ടിട്ടില്ല.
കാസറ്റിലൂടെ എന്റെ ശബ്ദം താൻ കേട്ടിട്ടുണ്ട്.
കാസറ്റിലൂടെ എന്റെ ശബ്ദം താൻ കേട്ടിട്ടുണ്ട്.
എഴുത്തിലൂടെ തന്റെ ആശയം ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്.
എഴുത്തിലൂടെ തന്റെ ആശയം ഞാനും മനസ്സിലാക്കി.
ദൈവത്തിന്
സ്തോത്രം.
പ്രസംഗം കേൾക്കുമ്പോൾ താൻ വിചാരിച്ച ഏതോ ഒരു വലിയ മനുഷ്യനായിരിക്കും പ്രസംഗിക്കുന്നത്.
പ്രസംഗം കേൾക്കുമ്പോൾ താൻ വിചാരിച്ചു ഏതോ വലിയ മനുഷ്യനാണ് ഈ പ്രസംഗിക്കുന്നത്.
നാളുകൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുവാനിടയായി.
ചില നാളുകൾക്ക് ശേഷമായിട്ട് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. കണ്ടപ്പോൾ താൻ ആദ്യമായി നിന്ന് നോക്കി.
നോക്കിയപ്പോൾ
ഒരു ചെറിയ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം.
അതിൽ നിന്ന് ഒരു പാഠം ഞാൻ പഠിച്ചു.
അതിൽ നിന്ന് ഒരു പാഠം ഞാൻ പഠിച്ചു.
ഇതുപോലെ നാം യേശുവിനെ ഇപ്പോൾ മുഖാമുഖമായി കണ്ടിട്ടില്ല.
ഇതുപോലെ നാം യേശുവിനെ മുഖാമുഖമായി കണ്ടിട്ടില്ല.
അവന്റെ ശബ്ദം നാം കേൾക്കുന്നു.
അവന്റെ ശബ്ദം നാം കേൾക്കുന്നു.
ദൈവത്തിന്
സ്തോത്രം.
അവനെ മുഖാമുഖമായി കണ്ടിട്ടില്ലെങ്കിൽ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണും.
അവനെ നാം മുഖാമുഖമായി കണ്ടിട്ടില്ല എങ്കിലും വിശ്വാസ കണ്ണുകളാൽ കാണുന്നു.
ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹം അവനെ അറിയേണ്ട വിധത്തിൽ അറിയാം.
അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരാഗ്രഹം അവനെ അറിയേണ്ട വിധത്തിൽ അറിയണം.
മോശയ്ക്ക് എങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി?
മോശയ്ക്ക് അപ്രകാരം ഒരു ആഗ്രഹം ഉണ്ടായി.
ദൈവത്തിന്
സ്തോത്രം. സീനായ് മലയിൽ യഹോവയായ ദൈവം ഇറങ്ങി.
മോശ പർവ്വതത്തിന് മുകളിലേക്ക് കയറിച്ചെല്ലും.
മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിച്ചെല്ലും.
ദൈവത്തിനും മോശയ്ക്കും നടുവിൽ വലിയൊരു കൂരിരൽ, ഒരു പിളർപ്പ് പോലെ, മതിൽ പോലെ നിൽക്കുന്നു.
ദൈവത്തിനും മോശയ്ക്കും നടുവിൽ ഒരു മതിൽ പോലെ കൂരിരൽ നിൽക്കുകയാണ്.
ഒരു പിളർപ്പ് പോലെ നിൽക്കുന്നു.
ഒരു പിളർപ്പ് പോലെ നിൽക്കുന്നു.
കൂരിരലിന് അപ്പുറത്ത് നിന്നുകൊണ്ട് മോശയോട് ദൈവം സംസാരിക്കുന്നു.
കൂരിരലിന് അപ്പുറത്ത് നിന്നുകൊണ്ട് മോശയോട് ദൈവം സംസാരിക്കുന്നു.
മോശ കൂരിരലിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു.
മോശ കൂരിരലിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു.
മോശ ദൈവത്തെ ഫേസ് ടു ഫേസ് കണ്ടില്ല.
മോശ ദൈവത്തെ മുഖാമുഖം കണ്ടില്ല.
അപ്പോൾ ചോദിക്കും, ഈ കൽപ്പന കൊണ്ടുപോയി മോശയുടെ കയ്യിൽ കൊടുത്തതാരാണ്?
അപ്പോൾ ചോദിക്കും, ഈ കൽപ്പന കൊണ്ടുവന്ന് മോശയുടെ കയ്യിൽ കൊടുത്തതാരാണ്?
ദൈവമല്ല, ദൂതൻ മുഖാന്തരമാണ്.
ദൈവമല്ല, ദൂതൻ മുഖാന്തരമാണ്.
ദൈവത്തിന്
സ്തോത്രം.
മോശ പല പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദം കേട്ടു.
മോശ പല പ്രാവശ്യവും ദൈവത്തിന്റെ ശബ്ദം കേട്ടു.
മോശയ്ക്കൊരു വലിയ ആഗ്രഹം ദൈവത്തെ മുഖാമുഖമായി കാണണം.
മോശയ്ക്കൊരു വലിയ ആഗ്രഹം ദൈവത്തെ മുഖാമുഖമായി കാണണം. ദൈവത്തിന് സ്തോത്രം.
ആവശ്യം ദൈവത്തോട് മോശ അറിയിക്കുകയാണ്.
ഒരിക്കൽ ഈ ആഗ്രഹം ദൈവത്തോട് മോശ അറിയിക്കുകയാണ്.
എനിക്ക് നിന്നെ മുഖാമുഖമായി കാണണം.
ദൈവമേ, എനിക്ക് നിന്നെ മുഖാമുഖമായി കാണണം. ദൈവം പറഞ്ഞുകൊണ്ടാണ്
എന്റെ ആഗ്രഹം നല്ലതാണ് ഞാൻ കാണിക്കാമെന്നാണോ?
മോശയെ നിന്റെ ആഗ്രഹം നല്ലതാണ് ഞാൻ കാണിക്കാമെന്നാണ്.
മുഖാമുഖമായി കണ്ട് ആരും ജീവിച്ചിരുന്നിട്ടില്ല.
എന്നെ മുഖാമുഖമായി കണ്ട് ആരും ഇതുവരെയും ജീവിച്ചിരുന്നിട്ടില്ല.
നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാം.
നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാം. മുഖം കാണുവാൻ കഴിയുകയില്ല.
ദൈവത്തിന്
സ്തോത്രം.
പിൻഭാഗം കാണാം.
അതിന്റെ പിൻഭാഗം, എന്റെ പിൻഭാഗം. ദൈവം മോശയെ ഒരു പാറയുടെ വിള്ളലിലാക്കുന്നു.
കൈകൊണ്ട്
അവനെ മറക്കും.
മഹത്വം കടന്നുപോകും.
യഹോവയുടെ മഹത്വം കടന്നുപോകും. ദൈവം കൈമാറ്റുന്നു.
മോശ ദൈവത്തിന്റെ പിൻഭാഗം കാണുന്നു.
മോശ ദൈവത്തിന്റെ പിൻഭാഗം കാണുന്നു.
ദൈവത്തിന്
സ്തോത്രം.
എല്ലാവർക്കും ആഗ്രഹമുണ്ട് യേശുവിനെ കാണണം.
എല്ലാവർക്കും ആഗ്രഹമുണ്ട് യേശുവിനെ കാണണം.
യേശുവിനെ മുഖാമുഖമായി കാണുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തി അല്ലേ പറഞ്ഞോട്ടെ. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ്.
എന്റെ കാര്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ്
ദൈവത്തിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മണവാള്,
വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മണവാള്,
എന്റെ വീണ്ടെടുപ്പുകാരൻ,
എന്റെ വീണ്ടെടുപ്പുകാരൻ,
രക്ഷിതാവ്,
എന്റെ രക്ഷിതാവ്,
പരിപാലകൻ,
എന്റെ പരിപാലകൻ,
സർവവും നൽകുന്ന,
എനിക്ക് സകലവും നൽകുന്നവൻ,
മുഖാമുഖമായി അവനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു,
എനിക്കവനെ മുഖാമുഖമായി കാണണമെന്ന് താല്പര്യപ്പെടുന്നു.
ദൈവത്തിന്
സ്തോത്രം.
കണ്ണാടിയിൽ കടമൊഴിയായി കാണും,
ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുമ്പോൾ
നാം ആകേണ്ട വിധത്തിൽ അവനെ അവൻ ആയിരിക്കുന്ന വിധത്തിൽ കാണും.
അന്ന് നാം അവനെ ആയിരിക്കുന്ന വിധത്തിൽ കാണുന്നു.
അവനോട് കൂടെ ഇരിക്കുന്നു,
മാത്രമല്ല അവനോട് കൂടെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞ ബ്രദറിന്റെ കാര്യം വീണ്ടും പറയട്ടെ. അതുവരെയും താൻ എന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നു.
മുഖാമുഖമായി കാണുവാനിടയായി,
ഞങ്ങൾ മുഖാമുഖമായി കാണുവാനിടയായി, ചില ദിവസങ്ങൾ ഒരുമിച്ച് സഹകരിപ്പാനിടയായി.
സഹകരിച്ചപ്പോൾ പുതിയ പുതിയ അറിവുകളുണ്ടായി.
അതുവരെയും തനിക്കുണ്ടായിരുന്ന അറിവല്ല ഒരുമിച്ച് സഹകരിച്ചപ്പോൾ ലഭിച്ചത്.
പുതിയ പുതിയ അറിവുകളുണ്ടായി,
പുതിയ പുതിയ അറിവുകളുണ്ടായി.
ഇതുപോലെ നാം യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ,
നാം നമ്മുടെ യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ,
ദൈവത്തിന് സ്തോത്രം, അവനെ അറിയേണ്ട വിധത്തിൽ അറിയും,
നാം അവനെ അറിയേണ്ട വിധത്തിൽ അറിയും.
നിമിഷവും ദിവസവും പുതിയ പുതിയ അറിവുകൾ,
ഓരോ ദിവസവും ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ.
യേശുവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ച് യേശുവിനെ പോലെ വളരും,
യേശുവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചുകൊണ്ട് യേശുവിനെ പോലെ വളരും.
ഒന്നാമത്തെ പ്രതിഫലം അതാണ്,
ഒന്നാമത്തെ പ്രതിഫലം അതാണ്.
ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തേത് വെളിപ്പാട് 2:11,
രണ്ടാമത്തേത് വെളിപ്പാട് ദിവസവും 2:11.
ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല,
ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ഈ രണ്ടാം മരണം എന്ന് പറയുന്നത്,
ഈ രണ്ടാം മരണം എന്ന് പറയുന്നത്
നിത്യ
തീപ്പൊയ്കയെ കുറിച്ച് പറയുകയാണ്.
ജയം പ്രാപിക്കുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷമില്ല,
ജയം പ്രാപിക്കുന്നതിന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല.
രണ്ടാം മരണത്തിൽ ഒരുവൻ അകപ്പെടാതിരിക്കുന്നതിൽ അതുപോലെ ഭാഗ്യം വേറൊന്നില്ല.
വാസ്തവത്തിൽ ഈ രണ്ടാം മരണത്തിൽ ഒരുവൻ അകപ്പെടാതിരിക്കുന്നതിനോളം ഭാഗ്യം വേറൊന്നില്ല.
നരകം പോലെ ഭയാനകം വേറൊന്നില്ല സ്നേഹിതരെ,
നരകം പോലെ ഭയാനകമായ വേറൊന്നില്ലെന്ന് ഓർത്തു തരിക.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ജയം പ്രാപിക്കുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല,
ജയം പ്രാപിക്കുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല.
വേഗത്തിൽ പറഞ്ഞു പോകട്ടെ,
ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. മൂന്നാമതായി വെളിപ്പാട് 2:17,
ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്നാ കൊടുക്കും,
ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്നാ കൊടുക്കും,
വെള്ളക്കല്ലും പുതിയ നാമവും നൽകപ്പെടുന്നു,
വെള്ളക്കല്ലും പുതിയ നാമവും നൽകപ്പെടുന്നു. നാലാമതായി വെളിപ്പാട് പുസ്തകം 2:26,
ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരം ലഭിക്കും,
ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരം ലഭിക്കും.
ദൈവസഭയ്ക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്?
ദൈവസഭയ്ക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്?
ജാതികളുടെ മേൽ അധികാരം,
ജാതികളുടെ മേൽ അധികാരം.
പ്രസ്താവിച്ച 1000 ആണ്ട് വാഴ്ച,
അതാണ് ഞാൻ കഴിഞ്ഞ രാത്രി പ്രസ്താവിച്ച 1000 ആണ്ട് വാഴ്ച.
യേശുവിനോടുകൂടെ 1000 ആണ്ട് വിശുദ്ധന്മാർ വാഴുവാൻ പോവുകയാണ്,
യേശുവിനോടുകൂടെ തന്നെ വിശുദ്ധന്മാർ 1000 ആണ്ട് വാഴുവാൻ പോകുന്നു.
അധികാരം ലഭിക്കുന്നു,
ജാതികളുടെ മേൽ അവർക്ക് അധികാരം ലഭിക്കുന്നു. അഞ്ചാമതായി വെളിപ്പാട് പുസ്തകം 3:5,
ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ലഭിക്കും,
ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ലഭിക്കും.
ദൈവ തേജസ്സിനെ കാണിക്കുകയാണ്,
ഇത് ദൈവ തേജസ്സിനെ കാണിക്കുക.
തോട്ടത്തിൽ നഷ്ടമായി പോയ തേജസ്സിൻ വസ്ത്രം തിരികെ ലഭിക്കും,
ഏതൻ തോട്ടത്തിൽ നഷ്ടമായി പോയതായ തേജസ്സിൻ വസ്ത്രം തിരികെ ലഭിക്കും.
വെളിപ്പാട് 3:12,
ആറാമതായി വെളിപ്പാട് 3:12,
ജയിക്കുന്നവനെ ഞാൻ എന്റെ ആലയത്തിലെ തൂണാക്കും,
ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലെ തൂണാക്കും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ഏഴാമത് വെളിപ്പാട് 3:21,
ഏഴാമതായി വെളിപ്പാട് 3:21,
ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ മരുന്ന്,
ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ മരം നൽകും.
എന്തിനാണ് രസം സഹിക്കുന്നത്?
എന്തിനാണ് രസം സഹിക്കുന്നത്?
ജീവിതത്തിലെ നിന്നകൾ ആക്ഷേപങ്ങൾ എന്തിനു വേണ്ടിയാണ്?
ക്രിസ്തീയ ജീവിതത്തിലെ നിന്നകളും ആക്ഷേപങ്ങളും എന്തിനു വേണ്ടി?
നിങ്ങൾക്ക് എന്ത് ലഭിക്കുവാൻ പോകുന്നു?
നിങ്ങൾക്ക് എന്ത് ലഭിക്കാൻ പോകുന്നു?
ഏഴുവിധ പ്രതിഫലങ്ങൾ. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ജീവവൃക്ഷത്തിന്റെ ഫലം പിന്മാൻ തരുന്നു,
ജീവവൃക്ഷത്തിന്റെ ഫലം പിന്മാൻ ലഭിക്കുന്നു.
ദോഷം വരുന്നില്ല,
രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല.
മറഞ്ഞിരിക്കുന്ന മന്നാ ലഭിക്കുന്നു,
മറഞ്ഞിരിക്കുന്നു മന്നാ ലഭിക്കുന്നു.
അധികാരം ലഭിക്കുന്നു,
ജാതികളുടെ മേൽ അധികാരം ലഭിക്കുന്നു. വെള്ളയുടുപ്പ് ലഭിക്കുന്നു, ആലയത്തിന്റെ തൂണാക്കുക. ദൈവ സിംഹാസനത്തിൽ അവരോടുകൂടി ഇരിക്കുന്നു.
നമുക്ക് കൊടുക്കാൻ ഇത് മാത്രമേ ഉള്ളൂ,
നമ്മുടെ കർത്താവിന് നമുക്ക് കൊടുക്കുവാനായി ഇത് മാത്രമേ ഉള്ളൂ.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
ജയിക്കുന്നവൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ പ്രതിഫലം പ്രാപിക്കുകയാണ്.
ജയിക്കുന്നവൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ പ്രതിഫലം പ്രാപിക്കുകയാണ്.
ഇത് യേശുവിന്റെ വരവിന് ശേഷം,
ഇത് കർത്താവായ യേശുവിന്റെ വരവിന് ശേഷം
മഹോദ്രവത്തിന് മുമ്പ് നടക്കുന്നതാണ്.
ഏഴ് വർഷത്തെ മഹോദ്രകാലത്തിന് മുമ്പിൽ നടക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം.
ഈ ഏഴ് വർഷത്തെ മഹോദ്രവകാലം കഴിഞ്ഞിട്ട്
ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വെള്ളസിംഹാസനം സ്ഥാപിക്കപ്പെടും. ദൈവത്തിന്
സ്തോത്രം.
മരിച്ചവർ അപാരവൃത്തം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. ദൈവത്തിന്
സ്തോത്രം.
മുമ്പോടെ ആയിരുന്നു ഈ മരിച്ചവർ.
നമ്മുടെ വിഷയം മേലാൽ സംഭവിക്കാനുള്ളത് എന്നുള്ളതാണ്.
നമ്മുടെ വിഷയം മേലാൽ സംഭവിക്കുവാനുള്ളത് എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ഭാവി, അല്ലെങ്കിൽ ഭാവി.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം.
മനുഷ്യന്റെ ഭാവി,
മനുഷ്യന്റെ ഭാവി.
മരണശേഷം മനുഷ്യന്റെ ഭാവി എന്തായിരിക്കും?
മരണശേഷം മനുഷ്യന്റെ ഭാവി എന്തായിരിക്കും?
വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ എവിടെയായിരിക്കും?
വെള്ളസിംഹാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ എവിടെയായിരിക്കും?
ചില തെറ്റായ ധാരണകളിൽ മനുഷ്യരുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ദൈവമക്കളുടെ ഇടയിൽ പോലും ഉണ്ട്.
ചില തെറ്റിദ്ധാരണകൾ ദൈവമക്കളുടെ ഇടയിൽ പോലുമുണ്ട്.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
മരിച്ചുപോയവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള തെറ്റായ ധാരണ,
മരിച്ചുപോയവരുടെ അവസ്ഥയെക്കുറിച്ചുള്ളതായ തെറ്റായ ധാരണകൾ.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
നമുക്ക് മുൻപേ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ച് മരിച്ചുപോയി.
നമുക്ക് മുന്നാലെ ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ജനം ജീവിച്ച് മരിച്ച് പോയി.
അവരെല്ലാം
എവിടെയാണ്?
അവരെല്ലാം സ്വർഗത്തിലാണോ നരകത്തിലാണോ?
അവരെല്ലാം സ്വർഗത്തിലോ നരകത്തിലോ?
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അതോ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്?
അതോ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്?
ചിലർ വിചാരിക്കുന്നു മരിച്ചവരൊക്കെ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്നാണ്.
ചിലർ ചിന്തിക്കുന്നത് മരിച്ചവർ ഇവിടൊക്കെ ഉണ്ടെന്നാണ്.
ഇല്ല, ഒരിക്കലുമില്ല,
ഒരിക്കലുമില്ല.
മരിച്ചവരാരും ഈ ഭൂമിയിലില്ല.
മരിച്ചവരാരും ഈ ഭൂമിയിലില്ല.
അവരെല്ലാം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു.
അവരെല്ലാം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു.
ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ,
ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ
അവന്റെ ശരീരം ഈ മണ്ണിൽ സംസ്കരിക്കുന്നു.
അവന്റെ ശരീരം ഈ മണ്ണിൽ സംസ്കരിക്കുന്നു.
അവന്റെ ആത്മാവിനെ എത്തേണ്ടടുത്ത് കൊണ്ടുപോയി എത്തിക്കുന്നു.
അവന്റെ ആത്മാവിനെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നു.
വിശുദ്ധനാണെങ്കിൽ അവന്റെ ആത്മാവിനെ പറവീസയിലേക്ക് ദൈവദൂതന്മാർ കൊണ്ടുപോകും.
ഒരു വിശുദ്ധനായിരുന്നെങ്കിൽ അവന്റെ ആത്മാവിനെ പറവീസയിലേക്ക് ദൂതന്മാർ കൊണ്ടുപോകും.
ദൈവത്തിന്
ദൈവത്തിന്
ദൈവദൂതന്മാർ വരും, ആത്മാവിനെ സ്വീകരിച്ചു കൊണ്ടുപോകുക.
മരണസമയത്ത് ദൈവദൂതന്മാർ വരും, ആത്മാവിനെ സ്വീകരിച്ചു കൊണ്ടുപോകുക.
ഭാവിയാണെങ്കിൽ മരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ എതിരേറ്റ് പാതാളത്തിലേക്ക് കൊണ്ടുപോകും.
ഒരു ഭാവിയാണെങ്കിൽ മരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ എതിരേറ്റുകൊണ്ട് പാതാളത്തിലേക്ക് പോകും.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ ചിലർ പറയാറുണ്ട് മരിച്ച ചെല്ലൊക്കെ എന്റെ അടുക്ക് വന്നിട്ടുണ്ടല്ലോ.
അപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ മരിച്ചവർ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്,
ഇന്നാരുടെ ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്,
ഇന്നാരുടെ ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്.
ഒരു കാലത്ത് ഞാനും അങ്ങനെയൊക്കെയാണ് അരിച്ചു വെച്ചത്.
ഒരു കാലത്ത് ഞാനും അപ്രകാരം ഭരിച്ചിരുന്നു.
എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ പറയാം.
എനിക്കൊരു അനുഭവം ഉണ്ടായത് പറയാം.
ഞാനൊരു
സഭയിൽ ഇരിക്കുമ്പോൾ
ആ സഭയിൽ ഒരു വിശ്വാസിയുടെ മകൾ ഒരു പെൺകുട്ടിക്ക് വിവാഹം നിശ്ചയിച്ചു.
ആ സഭയിൽ ഒരു വിശ്വാസിയുടെ മകൾ പെൺകുട്ടിക്ക് വിവാഹം നിശ്ചയിച്ചു.
വിവാഹ ദിവസത്തിൽ വന്നു പെൺകുട്ടിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുവാനായിട്ട് ഞാൻ ആ വീട്ടിലേക്ക്,
പെൺകുട്ടിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുവാനായിട്ട് ആ വീട്ടിലേക്ക് ചെന്ന്
ആൾക്കാരെല്ലാം കൂടി നിൽക്കുക.
ആൾക്കാരെല്ലാം കൂടി നിൽക്കുക.
പാട്ടുപാടി
പാട്ടുപാടി.
ഈ പെൺകുട്ടി വന്ന് പായിൽ വന്ന് നിന്നു.
ഈ പെൺകുട്ടി പായിൽ വന്ന് നിന്നു.
അനുഗ്രഹിക്കുവാൻ, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ, പെൺകുട്ടിയുടെ സഹോദരന്റെ ഭാര്യ സമീപത്ത് നിൽക്കുന്നുണ്ട്.
ഈ പെൺകുട്ടിയുടെ സഹോദരന്റെ ഭാര്യ സമീപത്തുണ്ടായിരുന്നു.
പെട്ടെന്ന് അവരുടെ മുഖം മാറി,
പെട്ടെന്ന് അവരുടെ മുഖം മാറി,
അവരുടെ ശബ്ദം മാറി,
അവരുടെ ശബ്ദം മാറി.
പുരുഷ ശബ്ദത്തിൽ അവർ സംസാരിക്കാൻ,
പുരുഷ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി.
ഏതാണ്ട് 90 വയസ്സുള്ള ഒരു വൃദ്ധന്റെ ശബ്ദത്തിൽ, സ്വരത്തിൽ ഇവർ സംസാരിക്കാൻ.
ഏതാണ്ട് 90 വയസ്സുള്ളതായ ഒരു വൃദ്ധന്റെ സ്വരത്തിൽ സംസാരിച്ചു.
ഇവരുടെ പേര് വിളിച്ച് ഇവരെ അനുഗ്രഹിക്കാനായിട്ട് വരിക.
ഇവരുടെ പേര് വിളിച്ച് ഇവരെ അനുഗ്രഹിക്കാൻ വരിക.
ഞാൻ നിന്ന് കണ്ടുവരുന്നത്
ഇതൊരു
സംഭവമാണ്.
ഞാൻ നിന്ന് കണ്ടുവരികയാണ് ആദ്യത്തെ സംഭവമാണ്.
അപ്പോ അടുത്ത് നിന്നവരൊക്കെ പറയുക വല്യപ്പറ്റം വന്നതാണ്, വല്യപ്പറ്റം വന്നതാണ്.
അപ്പോൾ അടുത്ത് നിന്നവർ പറയുകയാണ് വല്യപ്പറ്റം വന്നതാണ്,
അനുഗ്രഹിക്കാൻ വന്നിരിക്കുക,
അനുഗ്രഹിക്കാൻ വന്നു.
ഭർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വല്യപ്പറ്റനും വന്നിരിക്കുന്നു. വല്യപ്പറ്റൻ അനുഗ്രഹിക്കണോ ഞാൻ അനുഗ്രഹിക്കണം.
ഞാൻ ഇതിനിടയ്ക്ക് വിഷമിക്കുകയാണ്. ഭർത്താവെ, ഞാൻ അനുഗ്രഹിച്ചു കൊണ്ടുവരാൻ വന്നതാണ്. വല്യപ്പറ്റൻ അനുഗ്രഹിക്കണോ ഞാൻ അനുഗ്രഹിക്കണം.
ദൈവത്തിന്
സ്തോത്രം.
എനിക്ക് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല,
എനിക്ക് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല.
ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം.
പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് വല്യപ്പറ്റനല്ല,
പെട്ടെന്ന് മനസ്സിലായത് വല്യപ്പറ്റനല്ലെന്ന.
തീരുമാനിച്ച് രണ്ടുപേരും കൂടെ അനുഗ്രഹിക്കേണ്ട ഒരാൾ മതി,
തീരുമാനിച്ച് രണ്ടുപേരും കൂടെ അനുഗ്രഹിക്കേണ്ട ഒരാൾ മതി.
തലയിലോട്ട് കൈവച്ചു,
തലയിലേക്ക് കൈവച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ പോകാൻ പറഞ്ഞു.
വല്യപ്പറ്റൻ പോയി,
വല്യപ്പറ്റൻ പോയി.
ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചോട്ടോ,
ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് വല്യപ്പറ്റൻ. ദൈവത്തിന് സ്തോത്രം.
പിന്നീടാണ് അതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി,
പിന്നീടാണ് അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ
പഠിച്ചിരിക്കുന്നു. മരിച്ചുപോയവരുടെ ആത്മാക്കളൊന്നും ഈ ഭൂമിയിലല്ല, അത് സാധാരണത്തിലാണ്, അല്ലെ കാവിയാണ് സാധാരണത്തിലാണ്.
ഞാൻ ചിന്തിച്ച് പഠിച്ചിരിക്കുന്നത് മരിച്ചുപോയ ആത്മാക്കൾ അതിൽ ഭാവിയായി മരിച്ചെങ്കിൽ അവന്റെ ആത്മാവ് സാധാരണത്തിലാണ്.
ഈ വല്യപ്പച്ചനെ കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തി രഹസ്യമായിട്ട്.
ഈ അപ്പൻ വല്യപ്പച്ചനെ കുറിച്ച് ഞാനൊരു രഹസ്യ അന്വേഷണം നടത്തി.
അന്വേഷണത്തിൽ വെളിപ്പെട്ടു പുള്ളിക്കാരൻ രാവിലെ മുതൽ വൈകുന്നത് വരെ വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്ന ആളായിരുന്നു.
അന്വേഷിച്ചപ്പോൾ മനസ്സിലായി രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളത്തിന്റെ പുറത്തുള്ള ആളാണ്
ദൈവത്തിന്
ദൈവത്തിന് സ്തോത്രം.
പിന്നീട് അതിനെ കുറിച്ചിരുന്ന റിസർച്ച് ഇത് എന്താണ് ഇങ്ങനെ വരാൻ കാരണം, ഇത് ആരാണ്?
പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുവാൻ തുടങ്ങി. ഇത് ആരാണ്, എന്താണ് വരുവാൻ കാരണം?
എനിക്ക് മറുപടി കിട്ടാതെ
ദീർഘനാളുകൾ എനിക്ക് മറുപടി
ലഭിക്കാതെപ്പോഴാണ് ഒരു മന്ത്രവാദി രക്ഷിക്കപ്പെട്ടിട്ട് തന്റെ സാക്ഷ്യം ഞാൻ കേൾക്കുവാനിടയായി.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മന്ത്രവാദി രക്ഷിക്കപ്പെട്ട് തന്റെ സാക്ഷി കേൾക്കുവാനിടയായി.
ഞാൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുവാനിടയായി.
ഞാൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുവാനിടയായി.
ഒരു പാവിയായ മനുഷ്യനാണെങ്കിൽ ഏറ്റവും പറഞ്ഞത് ഒരു 28 പിശാചെങ്കിലും എന്റെ പുറകെ കാണുമെന്ന്.
ഒരു പാവിയായ മനുഷ്യനാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 28 പിശാചികൾ കാണുമെന്ന്.
ഒരു മനുഷ്യന്റെ സകല സ്വഭാവങ്ങളും ഇവർ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക.
ഒരു മനുഷ്യന്റെ സകല സ്വഭാവങ്ങളും ഇവൻ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക.
അതേപോലെ തന്നെ സംസാരിക്കും, അതുപോലെ സംസാരിക്കും. ദൈവത്തിന് സകല കാര്യങ്ങളും പറയും, സകല കാര്യങ്ങളും പറയും.
എനിക്ക് മനസ്സിലായി ഈ 28 ഒന്നാണ് വന്ന് കയറിയത് അപ്പച്ചനാണെന്നും പറഞ്ഞു.
എനിക്ക് മനസ്സിലായത് ഈ 28 ഒന്നാണ് അപ്പച്ചനാണെന്ന് പറഞ്ഞ് വന്ന് കയറിയത്.
ആരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് തിരുത്തണം.
ആരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെങ്കിൽ തെറ്റിദ്ധാരണ തിരുത്തിക്കൊള്ളുക.
മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഈ ഭൂമിയിൽ കറങ്ങുന്നില്ല.
മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഈ ഭൂമിയിൽ കറങ്ങുന്നില്ല.
അവർ വിചാരിക്കുന്നവിടെ തന്നെ, അതുകൊണ്ടാണ് ഈ 41 ദിവസം മുടങ്ങാതെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ
ചിലർ ചിന്തിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ 41 ദിവസം മുടങ്ങാതെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്